ഭരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം ഇതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ചത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായി ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവന്റെ വിജ്ഞാനത്തിന്റെ നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ദേവിഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവനെ നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമ്മപ്പ് നൂൽ. ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരജാതിരി പ്രകടമാകുന്ന അത് നയനാനന്ദവരും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായൊരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാദാനും അബീറാമും അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധ ചിലവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലിയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കു അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ഇശായിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂനിന്റെ പുത്രൻ ജോശുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മണിയേച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൻ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പെറുപെറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ നിഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രയേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംഭൂജരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശമൂവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാം വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ചെയറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശമൂവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു. ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റമാരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്നവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുകരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതി ഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കു ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന്റെ രാജ്യത്വവും ഇസ്രയേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവനെ പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു. നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിനിരയാക്കി. നിന്റെ പോഷത്തോർക്ക് ദുഃഖകാരണമായി അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രയീമിൽ നിന്ന് ഉച്ഛിതമായൊരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വിടുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. ബാറിക്കുമോ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്തു കടന്ന ആരെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെ കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച് രണ്ടു പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്കോർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി. 11 പേർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്നാ, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോടുകൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തോലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി. തുണി മാത്രം കണ്ടു. സംഭവിച്ചെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എരിശിലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതവണ് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്നു പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിനെ അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറാനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ലാതാനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പോഴത്തെ അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവനവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായെന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കിയ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവനവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കയ്യും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കയ്യും കാലും ഒരേ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലത് എവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവനൊരു ഖണ്ഡം വറുത്ത മീനും ഒരു തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായ പ്രമാണങ്ങളും പ്രവാച പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടാനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചു നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശിലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിനെ നിങ്ങൾ സാക്ഷിയുള്ളാവുന്നു. എന്റെ പിതാ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി തിരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്നും അവരോട് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരൂരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ്. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ വില അപ്പുറത്ത് ഇടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമാസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ദൈവമേ സുജനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ആമുഖമായി ഈസ്റ്ററിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവർക്കും ഹൃദ്യമായ ഈസ്റ്റർ ആശംസകൾ. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാനും അതോടൊപ്പം തന്നെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ആ വിശ്വാസത്തെ ഏറ്റുപറയുവാനും നമുക്ക് ഈ ശരീരത്തിൽ ആയുസ്സും ആരോഗ്യവും തന്ന് വീണ്ടും ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച നമ്മളെ കൂട്ടി വരുത്തിയ കമ്പരാന് സ്തുതികളും സ്തോത്രങ്ങളും കാഴ്ചകളും നമുക്ക് അർപ്പിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മ ധന്യമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയില് അടിസ്ഥാനമിടുകയും നേതൃത്വം നൽകിയ പിതാക്കന്മാരെ വളരെ സ്നേഹപൂർവ്വം സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൂടെ നടക്കുന്ന എല്ലാ വൈദികരും, പ്രത്യേകിച്ച് വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, വന്നിയ ഐസക് ബി പ്രകാശച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയബോധവും ദൈവകൃപയും ഈ പ്രാർത്ഥനയിൽ കൂടി കണ്ടെത്തുവാൻ തക്ക ഓണം ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വാസ്തവത്തിൽ ഇപ്പൊ ഞാൻ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ എനിക്ക് ഒട്ടും ഇതിൽ സംബന്ധിക്കാൻ അനുയോജ്യമല്ലാത്ത ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സ്ഥലത്താണ്. വളരെ അത്യാവശ്യമുള്ള ഒരു മീറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഇപ്പോഴും പ്രിയപ്പെട്ട ഐസക് അച്ഛനും അതുപോലെ തന്നെ വി സി വർഗീസച്ചനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ പാട്ട് പാടുവാനായിട്ട് പ്രിയപ്പെട്ട ഐസക് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയും ചെയ്യും. അച്ഛനെ കേറിട്ടുണ്ടോ നയിക്കുന്നത്? ഐസക് അച്ഛൻ കേറിയിട്ടുണ്ടോ
അച്ഛാ? കേറിയിട്ടുണ്ട്, കേറിയിട്ടുണ്ട്.
ഓക്കെ.
എന്റെ യേശു എനിക്ക് നല്ലവൻ എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. എന്റെ യേശു എനിക്ക് നല്ലവൻ. എന്റെ യേശു എനിക്ക് നല്ലവൻ. Yeah.
മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളിലും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിച്ചിരിക്കുന്നവനെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. മർദ്ദത്തിന് മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പാൻ നീ കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവുമായ ആയവനെ, എന്റെ കാലുള്ള ഊടുവഴിലും പ്രകാശവുമായുള്ളവൻ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവ്, എന്റെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതിരിക്കേണ്ടതിന് എന്തിന്റെ അനുഗ്രഹങ്ങളാൽ എനിക്ക് കൃപ നൽകണമേ. എന്റെ കർത്താവ്, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞാൻ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുള്ള ദിവസത്തിൽ എന്റെ രഹസ്യകറകൾ എനിക്ക് കാണുമാറാകരുത്. എന്റെ കർത്താവ്, എന്റെ സ്വദേശത്തോടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജ ഉണ്ടാകരുത്. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. ഞാൻ ആയിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കെടുക്കണമേ. നിന്റെ തൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ തൊഴുത്തിൽ എന്നെയും ഉണ്ടണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനനായ എന്നെ ഇടതു ഭാഗത്ത് നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ സുഖിപ്പിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗം തന്നെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാനെന്തുള്ളൂവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യ ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുത്. പ്രകൃതിയുമായ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുത്. എന്റെ ആയുസിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുത്. ഞാൻ നിന്നെ പിന്തുടരാതെ വർദ്ധനായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയി ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചീട്ടുകളെ കീറിക്കളയണമേ. എന്റെ കർത്താവേ, എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു കാണാതെ പോയി ആടെന്ന പോലെ ഞാൻ വഴിതിരിച്ചു പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ ഏഴുതള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും 11 മണിനേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാ ഞാൻ കാണപ്പെടണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ശ്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഈശ്വരന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവത്തെ വരാൻ നമുക്ക് ഒരിക്കൽ കൂടി ആയുസ്സും ആരോഗ്യം നിന്ന് ധന്യമാർന്ന ശുശ്രൂഷയില് ഒക്കെ പങ്കാളികളാകുവാനും അനുഗ്രഹീതമായ ഈ ശുശ്രൂഷകളൊക്കെ ഈ ദിനങ്ങളിലൊക്കെ അതിന്റെ ഭാഗമാകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളതിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചിരസ്സുകളെ താഴ്വയോടെ ദൈവം ഭാഗം സമർപ്പിക്കാം. നമുക്കറിയാം ഈശ്വരന്റെ ഏറ്റവും വലിയ സന്ദേശം, നിങ്ങൾക്ക് സമാധാനം അത് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ അല്ലെങ്കിൽ ലോകത്തെ സമ്രാട് ധൈര്യപ്പെടുത്തുക. വാസ്തവത്തിൽ നമുക്കറിയാം ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും ആത്മീയ നേതാക്കന്മാരും ഒക്കെ ഓരോ മതങ്ങളും പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആത്മീയ നേതാക്കന്മാരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് നമ്മുടെ കർത്താവ്. കാരണം കർത്താവ് മാത്രമേ ഈ ലോകത്തിന്റെ നിറുകയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തോട് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വീണ്ടും വരും, ഞാൻ ഉയർത്തെഴുന്നേക്കും, ഞാൻ പുനരുത്ഥാനം ചെയ്യുന്ന തന്റെ ഇടത്തോട് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ വായിച്ചതാണ്, ഈ ശിഷ്യന്മാരെ ചേർത്ത് വിളിച്ച് അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ആ ഒരു വാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ ഞാനും എനിക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് അവസാനം വരെ നൽകുന്ന ഒരു ധൈര്യമാണ്. ശിഷ്യന്മാരുടെ അവസാനത്തോളം ആണല്ലോ പറഞ്ഞത്, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. വാസ്തവത്തിൽ നമ്മൾ ഓർത്തു നോക്കിയേ, ദൈവ സാന്നിധ്യം നമ്മളൊക്കെ ഇരിക്കുന്ന അവസ്ഥയില്, നമ്മളൊക്കെ ആയിരിക്കുന്ന തലത്തില് നമ്മൾ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ആ സാന്നിധ്യം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ വഴിതെളിയിക്കുന്നത്. വേദനയിലിരിക്കുമ്പോൾ, നൊമ്പരത്തിലിരിക്കുമ്പോൾ, അസ്വസ്ഥതയിലൊക്കെ കൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഹൃദയം തുറന്ന് നെഞ്ചത്ത് കൈവച്ച് എന്റെ ഈശ്വരയെ ഒന്ന് വിളിക്കുമ്പോൾ ആ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സാന്ത്വനവും അവിടെ നിലപ്പിക്കുന്ന ആ ദൈവത്തിൽ നിലപ്പിക്കുന്ന ആ ഒരു കരുതലും ഏത് അപകടങ്ങളിൽ നിന്നും വളരെ അതിശയമായി നമുക്ക് ധൈര്യത്തോടെ അതിനെ അതിജീവിക്കാൻ നൽകുന്ന ഒരു ആത്മീയ പ്രചോദനവും പ്രേരണയും ഒക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. വാസ്തവമായി ഹൃദയത്തിൽ നിലവിളിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തോടെ നിലവിളിക്കുന്നവന്റെ കൂടെ ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള യാതൊരു സംശയവുമില്ല. ക്രൂരരായ ഭടന്മാര് ആ മൂർച്ചയേറിയ ആയുധങ്ങൾ ശിഷ്യന്മാരുടെ മുമ്പാകെ വെക്കുമ്പോഴും ആ മൂർച്ചയേറിയ ആളുകളെ ഒരു റോസാപുഷ്പം പോലെ സ്വീകരിക്കുമെന്ന കോണം അവരെ ഇടയാക്കി തീർത്തതിന്റെ പിന്നിലും ആ ദൈവസാന്നിധ്യ ബോധമാണ്.
ആ വേദന അറിയാതെ ആ ഭയത്തെ അറിയാതെ ആ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസം ഉറക്ക ലോകത്തിന്റെ ഭാഗം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിച്ചതിന് പിന്നിലുള്ള ആ ഒരു വലിയ തേജസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ഉറപ്പുള്ള ഒരു വാക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജനങ്ങളിലെ ഏറ്റവും വലിയ പ്രതീക്ഷയുടെ സന്ദേശമാണ് എന്റെ ദൈവം ഞാൻ വിളിക്കുന്ന നിമിഷങ്ങളൊക്കെയും എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ദിനങ്ങളിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയാണ് 23-ാം തീയതി ലോകമൊക്കെയും വളരെയധികം ആദരവോടെ വാഴ്ത്തുന്ന പരിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ ഓർമ്മ പെരുന്നാളാണ്. ആ മഹാപരിശുദ്ധന്റെ നാമധേയത്തിൽ അനേകം അനുഗ്രഹിക്കുന്ന ദേവാലയങ്ങൾ നമ്മുടെ സഭയ്ക്കുണ്ട്. അതുപോലെ എല്ലാ ആംഗ്ലിക്കൻ സഭ ഉൾപ്പെടെ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു പിതാവാണ് പരിശുദ്ധ ജോലി സഹത. ആ പിതാവിന്റെ മധ്യസ്ഥ നമ്മുടെ സഭയ്ക്ക് കാവലും കോട്ടയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ആ മഹാപരിശുദ്ധന്റെ ഓർമ്മ സഭയ്ക്ക് വിശ്വാസികൾക്കൊക്കെ കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പുതിയ ആറാഴ്ച മർത്തോമാസ് ലീഗായെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുകയും മർത്തോമാസ് ലീഗ ലോകമുമ്പാകെ ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ ആ വലിയ സംഭവത്തെ നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ കാവൽ പിതാവായ പരിശുദ്ധ മർത്തോമാസ് ലീഗായെ ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കുവാനും ആ മധ്യസ്ഥയിൽ അഭയം പ്രാപിപ്പാനും ഒക്കെ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പുനരുത്ഥാനം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഴ്ച ക്ഷേമോറോ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. നമ്മുടെ കർത്താവ് ശുഭ്രവസ്ത്രധാരിയായി 500-ഓളം ആളുകളുടെ മുമ്പാകെ പല അവസരത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ വലിയ സംഭവം, ആ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ വിശുദ്ധ വസ്ത്രം വെള്ളവസ്ത്രം അണിഞ്ഞുകൊണ്ട് അവരുടെ മുമ്പാകെ ഒരു പ്രകാശം പോലെ പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ചിന്തയും കൂടെ ആസ്വദം വായിക്കൊണ്ടാണ് നമ്മൾ ഈ ജനങ്ങളെ പ്രത്യേകമായിട്ട് നമ്മൾ കരുതുന്നത് എന്നുള്ള കാര്യം ഇതിനോട് ചേർത്ത് ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുഗ്രഹങ്ങളും ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിന് നേതൃത്വം നൽകുന്നത് വന്യ വി സി വർഗീസ് ജന. വാസ്തവത്തില് 1-2 വൈദികര് എന്ന് പ്രസംഗിക്കാൻ നേരത്തതാണെങ്കിലും സമയമായപ്പോൾ അവർക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങൾ വന്നു. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രയാസമൊക്കെ വരുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് വി സി വർഗീസ് അച്ഛനും ഐസക്കച്ചനെയാണ്. ഇന്ന് വി സി വർഗീസ് വാസ്തവത്തിൽ ഈ പ്രസംഗിച്ച് ഇപ്പം ഈ നടക്കുന്ന ഒരു രണ്ടു മണിക്കൂർ മുമ്പാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ ഈ ശുശ്രൂഷയിൽ നിന്ന് അച്ഛൻ്റെ ധ്യാന പ്രസംഗം നടത്താവുന്നത് എപ്പോ പറഞ്ഞാലും അച്ഛന് മടിയും കൂടാതെ അച്ഛനെ സമ്മതിക്കുന്നുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ തിരുവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ്. അതിനു മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ നമുക്കൊക്കെ പരിചിതമായ ഏതെങ്കിലും ഒരു ഗീതം, 114-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം. നമുക്കറിയാം പുനരുത്ഥാനത്തിന്റെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ഹൃദയത്തിനുള്ളിൽ. ആ സന്തോഷത്തിന്റെ അർത്ഥം നൽകുന്ന പാട്ടാണ് 114-ാമത്തെ ഗീതം. കർത്താവിൽ സന്തോഷം, അവൻ എൻ ബലം, പാരുവിൽ പാരുകം, അവൻ എൻ ബലം, അവൻ എന്റെ സങ്കേതവും, വിശ്രമം നാൾതോറും അവൻ എന്റെ സർവവും. ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ ഗീതം പാടുമ്പോൾ പുനരുത്ഥാനത്തിന്റെ ആ വലിയ സന്തോഷം അനുഭവിപ്പാൻ നമുക്കിടയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് തുറന്നുള്ള ശുശ്രൂഷ നമുക്ക് മുന്നോട്ട് പോകാം. സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം.
കർത്താവിൽ സന്തോഷം, അവൻ എൻ്റെ ബലം, പാരുവിൽ പാർക്കും, അവൻ എൻ്റെ ബലം, അവൻ എൻ്റെ സങ്കേതം, വിശ്രാമം നാൾതോറും അവൻ എൻ്റെ ോട് കൂടെയും
ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയായ വൈദിക ശ്രേഷ്ഠയെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെ ദൈവത്തിന്റെ കരുണയിൽ കാത്തുകൊണ്ട് അല്പസമയം തിരുവനന്തപുരത്ത് നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ഇപ്പോൾ ഈസ്റ്റർ അല്ലെങ്കിൽ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഹേ ഓരോ ദിനങ്ങൾ എന്ന് പറയും. ആദിമകാലങ്ങളിലൊക്കെ ഉയർപ്പ് പെരുന്നാളോടുകൂടിയാണ് കാറ്റക്കിസം കഴിഞ്ഞ് എല്ലാവരും മാമോദോസായിട്ട് സഭയിലേക്ക് ചേരുന്നത്. ആ സഭയിലേക്ക് ചേരുമ്പോൾ ഒരു വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടാണ് മാമോദീസയേറ്റ് കഴിഞ്ഞ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുമ്പോൾ വെള്ളവസ്ത്രം കൊടുക്കുന്നത്. അതിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനും കർത്താവെ ശുഭ്രവസ്ത്രധാരിയായിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ എട്ട് ദിവസങ്ങളിലെ, അടുത്ത ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾക്ക് ഏവോരോ ദിനങ്ങളെന്ന് സഭ ഓർക്കുന്നതും പറയുന്നതും. ആ ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും, ഐ മീൻ സോറി, ഈസ്റ്ററിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാ നന്മകളും എല്ലാവർക്കും നേരുന്നു. ഈസ്റ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവിന്റെ കുരിശുമരണം, അതിനെക്കുറിച്ച് ആത്മീകമായിട്ടൊന്ന് ചിന്തിച്ചാൽ ഫിസിക്കൽ ഡെത്തിനെക്കാട്ടിലുപരിയായിട്ട് ഒരു ആത്മീക മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. ഓരോ ദിവസവും നമ്മളെ യേശുക്രിസ്തുവിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകളെ, അന്യതാ ചിന്തകളെ ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ തലയിലെ മുൾക്കിരീടവും ദുഷ്പ്രവൃത്തികളും നമ്മുടെ കൈകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് കുരിശിലേക്ക് തറച്ചു വയ്ക്കുവാനായിട്ട് നമ്മുടെ കൈകളെയും, തിന്മയിലേക്ക് നമ്മുടെ കാലുകൾ ഓടുമ്പോൾ കുരിശിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അണിയടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കാലുകളെയും, നമ്മുടെ ഹൃദയത്തിന്റെ ധ്യാനത്തില് ദുഷ്ചിന്തകളിൽ നിന്നും നന്മയിലേക്ക് വരുന്നതിനായിട്ട് ഹൃദയത്തില് കടക്കുന്ന കുന്തത്തെയും ഒക്കെ ഓർക്കണം. ആത്മീകമായിട്ട് നാം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം, അസത്യത്തിന്റെ മേൽ സത്യത്തിന്റെ വിജയം, സാത്താന്റെ മേൽ ദൈവത്തിന്റെ വിജയം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലച്ചതയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആ സ്ത്രീയുടെ സന്തതിയാകുന്ന കർത്താവ് ആ സാത്താന്റെ തല എന്നേക്കുമായി ചതച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിജയത്തിന്റെ ദിവസങ്ങളാണ് റിസറക്ഷൻ ഡേയ്സ് എന്ന് പറയുന്നത്. There are two kind of Easters in our life. The present age is Easter time. It begins with the resurrection of the Redeemer and end with the resurrection of the Redeemed. രണ്ട് ഈസ്റ്ററിന്റെ ഇടയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. ഫസ്റ്റ് റിസറക്ഷൻ ഇസ് ദ റിസറക്ഷൻ ഓഫ് ദ റെഡീമർ. ദ സെക്കൻഡ് റിസറക്ഷൻ ഇസ് ദ റിസറക്ഷൻ ഓഫ് ദ റെഡീംഡ്. അതായത് വീണ്ടെടുക്കപ്പെട്ടവരുടെ ഉയർപ്പോടുകൂടിയാണ് ഈ ഈസ്റ്റർ ദിവസങ്ങൾ അവസാനിക്കുന്നത്. ഒന്ന് തെസലോനിക്കയ്ക്ക് 4:1-15 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബിറ്റ്വീൻ ലൈസ് ദ സ്പിരിച്വൽ റിസറക്ഷൻ ഓഫ് ദോസ് കോൾഡ് ഇൻ ടു ലൈഫ്. So, live life between two Easter as these who have been raised between the resurrection as a burning and a shining light. And in the power of the first Easter, we go to the next Easter. The resurrection of the head guarantees the resurrection of the members. Resurrection റെഡീമറിന്റെ റിസറക്ഷൻ അല്ലെങ്കിൽ ഹെഡിന്റെ റിസറക്ഷൻ അടുത്ത മെമ്പേഴ്സിന്റെ റിസറക്ഷൻ ഗ്യാരണ്ടീഡ് ആണ്. സോ അവർ റിസറക്ഷൻ ഇസ് എ ഗ്യാരണ്ടീഡ്, ബട്ട് ഹൗ വി വിൽ റിസറക്ട് ഇറ്റ് എന്നുള്ളതാണ് ചിന്ത. നമ്മൾ നന്മയിലേക്കാണോ എഴുന്നേൽക്കുന്നത്, തിന്മയിലേക്കാണോ? എല്ലാ മനുഷ്യനും റിസറക്ട് ചെയ്യണം. അൾട്ടിമേറ്റ് കേൾക്കാൻ പറ്റില്ല. Their ultimate age is, aim is, what kind of resurrection we need? Should we go condemned or we should be saved? അതാണ് ഈ റിസർഷൻ എന്ന് പറയുന്നത്. ഞാൻ നാച്ചുറലി ചിന്തിക്കുന്നത് പെട്ടെന്ന് ഒരു 10-15 minutes കൊണ്ട് നിർക്കാവുന്ന ഒരു വിഷയമാണ്. 32nd Sankirtanam വായിക്കണ്ട, നിങ്ങളെല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതാണ്. വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി, അല്ലെങ്കിൽ കേൾക്കുന്നവരെ നോക്കിയാലും മതി. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഓഫ് 7 penitential psalms. ഈ പെനിറ്റൻഷ്യൽ സാൻസ് എന്ന് പറയുന്നത് അനുതാപത്തിന്റെ മസുമുറകളെ, എത്രയെണ്ണം അനുതാപത്തിന്റെ മസുമുറകളെ, ഇത് 7 ഉണ്ട് അല്ലേ? അതിനകത്ത് രണ്ടാമത്തേതാണ് 6, 32, 38, 51, 102, 130, 143. ഇതിനകത്ത് 32nd സങ്കീർത്തനത്തെ കുറിച്ച് അല്പസമയം പറയുകയാണ്. സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ 1 നമ്മൾ നോക്കി, 1 അധ്യായം എന്ന് പറയാറില്ല, 1 നോക്കിയാൽ കാണാം അതിനകത്ത് എങ്ങനെയാണ് ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു ഭാഗ്യാവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നോക്കണം, ദുഷ്ടന്മാരെ, പാപികളെ, പരിഹാസികൾ, ഇത് മൂന്നും ഒരു കാറ്റഗറിയാ ഇല്ലേ? ദുഷ്ടന്മാരെ, പാപികൾ, പരിഹാസികൾ ഒരൊറ്റ കാറ്റഗറി. ഇങ്ങനെ പറയോട്ട് നോക്കിക്കഴിഞ്ഞാൽ നടക്കാതെയും നിൽക്കാതെയും ഇരിക്കാതെയും, നടപ്പ്, നിൽപ്പ്, ഇരിപ്പ്. ഈ ദുഷ്ടന്മാരുടെ കൂടെ ഇത്രയേറെ നടന്നു കഴിഞ്ഞാല് അവരുടെ വിശ്വാസം നമ്മളിങ്ങനെ പോകും, ഒന്ന് നിൽക്കണമെന്ന് തോന്നും. അവന്റെ കേൾക്കാൻ നല്ല രസമാണത്. അപ്പൊ ഒന്ന് നടപ്പൊന്ന് നിൽപ്പായി, നിപ്പ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കൂടെ ഇച്ചിരി കൂടെ നോക്കുമ്പോൾ അത് പിന്നെ ഇരിപ്പാകും. അങ്ങനെയുള്ള ഒരു ഇരിപ്പ് ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കുന്നതാണ് ദുഷ്ടനെ, പരിഹാസി, പാപികളെ. നടക്കാതെയും നിൽക്കാതെയും ഇരിക്കാതെയും, ഈ മൂന്ന് കാര്യങ്ങളും പിന്നെ ഒരേ കാറ്റഗറിയിലായിട്ട് നോക്കിക്കുന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാത്തവൻ ഭാഗ്യവാനെന്ന് പറയും. നമ്മളെ ഈ കഴിഞ്ഞ ആഴ്ചകളിലും അതിനു മുൻപത്തുള്ള ആഴ്ചകളിലും ആക്കിയിട്ടുള്ള വലിയ കുംഭസാരങ്ങളും മറ്റും നടത്തി, പ്രത്യേകിച്ച് പെസഹായുടെ കുർബാന സ്വീകരിച്ചു. അതുപോലെ തന്നെ പെസഹായ്ക്ക് കുർബാന സ്വീകരിച്ചാല് അങ്ങനെയുള്ളവര് പ്രത്യേകിച്ച് ഉയർപ്പിന്റെ കുർബാനയെ സ്വീകരിക്കുക സാധാരണമായിട്ടുള്ളൊരു നിയമമാണ്. അതും കഴിഞ്ഞിട്ട് നമ്മളെ ഉയർത്തപ്പെട്ട പുതിയൊരു മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. അനുതാപത്തിന്റെ കാലയളവ് കഴിഞ്ഞു സന്തോഷത്തിന്റെ അവസരങ്ങളിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ ഈ 32 എഴുതിയിരിക്കുന്നത് ഡേവിഡ് റോട്ട് ഈ ചാപ്റ്റർ കൺഫെസിംഗ് ടു ഗോഡ് ഹിസ് സിൻസ് ഓഫ് അഡൽട്ടറി മർഡർ ആൻഡ് ഡിസെപ്ഷൻ. അവന്റെ അഡൽട്ടറി, അവന്റെ മർഡർ ആൻഡ് ഡിസെപ്ഷൻ ഈയുള്ള കാര്യങ്ങളെല്ലാം എലോങ് വിത്ത് 51 2 Samuel 11:15 അധ്യായങ്ങൾ വായിച്ചാൽ കാണാം. ഇത് ദിസ് ഈസ് ദ ഫസ്റ്റ് മാസ്കിൽ അല്ലെങ്കിൽ ധ്യാനം. സാംസിനകത്തെ പല ധ്യാനങ്ങളുണ്ട്. ധ്യാനകത്ത് നിങ്ങൾ സബ് ഹെഡിങ് നോക്കിക്കഴിഞ്ഞാൽ ദാവീദിന്റെ സങ്കീർത്തനം, ദാവീദിന്റെ ധ്യാനം എന്ന് പറഞ്ഞ് പല സബ് ഹെഡിങ്ങൾ കാണാം. അത് ഹിബ്രു ബൈബിളിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. മലയാളത്തിനകത്ത് ചിലതിനകത്തുണ്ട്, ചിലതിനകത്ത് എനിക്കറിയത്തില്ല. അതേസമയത്ത് ഇംഗ്ലീഷിനകത്തും പല എഡിഷൻസിനകത്ത് പല വിധത്തിലാണ്. ബട്ട് ഇറ്റ് ഈസ് ഓവറോൾ ദാവീദിന്റെ ധ്യാനം എന്നാണ് ഇതിന് പറയുന്നത്. അതായത് അതിനകത്ത് ഏതാണ്ട് 12 ധ്യാനങ്ങളുണ്ട്. 42, 44, 45, 52 അങ്ങനെയുള്ള പല ധ്യാനങ്ങളുണ്ട്. ദ വേർഡ് ഹാസ് ഇന്റർപ്രറ്റഡ് മെനി വേസ്. എ സ്കിൽഫുൾ സോങ്, എ സോങ് ഓഫ് ഇൻസ്ട്രക്ഷൻ, എ കണ്ടംപ്ലേറ്റീവ് സോങ്, ഇങ്ങനെയൊക്കെ പറയാം. ഹൗ എവർ മാസ്കിൽ അല്ലെങ്കിൽ മാസ്കിൽ എന്ന് പറയുന്നത് മേ ബി എ മ്യൂസിക്കൽ ഡയറക്ഷൻ ഇൻ ദ മീനിങ് ഓഫ് വിച്ച് ഇറ്റ് സ്റ്റിൽ അൺനോൺ. ദിസ് സാം ഈസ് യൂസ്ഡ് ബൈ ജൂയിഷ് പീപ്പിൾ അറ്റ് ദ ക്ലോസ് ഓഫ് ദ ആനുവൽ ഡേ ഓഫ് അറ്റോൺമെന്റ്. ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം നടത്തുന്ന യോം കിപ്പൂർ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, അത് 7 അവരെ അനുതാപത്തിന്റെ ദിവസങ്ങളായിട്ട് കണക്ക് കൂട്ടുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിന്റെ അവസാനം യോം കിപ്പൂർ അല്ലെങ്കിൽ യോം കപൂറിന്റെ അവസാനം ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. കാത്തലിക് റീഡ് ഈസ് ഓൺ ആഷ് വെനസ്ഡേ 32 സങ്കീർത്തനം. ആൻഡ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എസ്പെഷ്യലി ബിസന്റൈൻ ഓൺ ദ ബാപ്റ്റിസം ഡേ വൈ ഗിവിംഗ് ദ വൈറ്റ് ഗാർമെന്റ്. ഇത് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 32 സങ്കീർത്തനം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 4:7 ഇതിനെ കുറിച്ച് ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. അധർമ്മം ക്ഷമിച്ചും മോചിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഖിലധർമ്മത്തിനോ കൂടിയോ എന്നും പറഞ്ഞ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയും ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. ദ പാർട്ട് ഓഫ് ദിസ് ആർഗ്യുമെന്റ് ഓഫ് സാൽവേഷൻ ഗ്രേസ് എലോൺ അപ്പാർട്ട് ഫ്രം ദ വർക്ക് ഓഫ് ലോ. ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ദൈവത്തിന്റെ ഗ്രേസിലേക്ക് കൃപയിലേക്ക് വരുന്നതാണ് സാൽവേഷൻ എന്ന് പറഞ്ഞതാണ് പൗലോസ് ശ്ലീഹ ഇത് തുടങ്ങുന്നത്. ഇൻ ദിസ് സാം ഡേവിഡ് ഷെയർഡ് 4 ബേസിക് ഫാക്ട്സ് അബൌട്ട് ഹിസ് സിൻ ഫോർഗിവ്നെസ് ആൻഡ് ദ നീഡ് ടു ബി അണ്ടർസ്റ്റുഡ് ബൈ എവരി ബിലീവർ. എങ്ങനെയാണ് പാപമുണ്ടാകുന്നതും ആ പാപത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ ഫോർഗിവ്നെസ് എങ്ങനെ ലഭിക്കാമെന്നും ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതിനകത്ത് വാക്യങ്ങൾ 1-2 എടുത്തു കഴിഞ്ഞാൽ ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ അക്സെപ്റ്റൻസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് എ കാറ്റലോഗിങ് ഓഫ് ഹിസ് സിൻസ് ഡേവിഡ് ലോഡ്ജ്ഡ് ഇറ്റ് ടു ദ സാംസ് വിത്ത് എ സോങ് ഓഫ് പ്രൈസ് ഫോർ എവരിബഡി ഇൻ ദി അസംബ്ലി ടു ഹിയർ. ദ ഫസ്റ്റ് ബിയാറ്റിറ്റ്യൂഡ് ഇൻ ദ സാം പ്രൊനൗൺസ് ബ്ലെസ്സിങ്സ് ഒബീഡിയൻസ്. ബട്ട് ദിസ് സെക്കൻഡ് ബിയാറ്റിറ്റ്യൂഡ് pronounces blessings on his disobedient who have been forgiven. 34:44, 65:4 ഇവിടെ എല്ലാം ഈ ദ ബ്ലെസ്സിംഗ് പറയുന്നുണ്ട്. ഡിസോബീഡിയന്റ് ആൾക്കാരെ എങ്ങനെ മാനസാന്തരപ്പെട്ട് തിരിച്ച് ഫോർഗീവ്നെസ് ലഭിച്ചപ്പോൾ അവിടെയാണ് ഒരു ബ്ലെസ്സിംഗിന്റെ ആവശ്യം കണ്ടുവരിക്കുന്നത്. ക്രോണോളജിക്കലി വി എക്സ്പീരിയൻസ് ഓഫ് ദ ഫോർഗീവ്നെസ് came along after he had committed his sin and covered it up for almost a year. David paavam cheyadhine shesham aarum arinjittilla kandittilla ennu vicharichathu marachu vechu egadesham oru varshathodu avadiyana paranjirikkunnathu langanam marachum paavam langanam chemichum paavam marachum kittivan bhagyavan Jehova aagathyam kanakkiradeyum aanmaavu kavadamillathe irikkunna manushyan bhagyavan. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൻ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാനിത് കൺഫസ് ചെയ്യാതിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ആ അനുഭവമാണ്. നമ്മുടെ വിചാരിക്കും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥങ്ങള്, മാനസികമായിട്ടുള്ള അസ്വസ്ഥങ്ങൾ കൂടി ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥങ്ങളുണ്ട്. അതായത് സൈക്കോസൊമാറ്റിക് എന്ന് പറയും, മാനസികവും ശാരീരികവുമായിട്ടുള്ള രണ്ടും കൂടെ ഒന്നിച്ച് വന്നെങ്കിൽ തന്നെ ചില മരുന്നുകൾ ഫലിക്കത്തുള്ളൂ. ഈ മരുന്നുകൾ ഫലിക്കുന്ന സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു കൺവേർഷൻ ഉണ്ടാകണം. ഇത് രണ്ടും ഒരുപോലെ വരണം. ആത്മീയമായിട്ടുള്ള ഒരു നവജീവനം അല്ലെങ്കിൽ ഒരു ഉത്തേജനം ഉണ്ടാക്കി തന്നെ ശാരീരികമായിട്ടുള്ള സൗഖ്യത്തിന് ഇടവാകത്തുള്ളൂ. ഏകദേശം ദാവീദ് ഒരു വർഷത്തേക്ക് മൂന്നാമത്തെ അഞ്ചാമത്തെ ആ വാക്യത്തിൽ പറയുന്നുണ്ട്, ബട്ട് ഹാവിംഗ് നൗ എൻട്രഡ് ഇൻടു ദ ഫ്രീഡം ഓഫ് ഫോർഗിവ്നെസ് ഡേവിഡ് കുഡന്റ് വെയിറ്റ് ടു ഷൗട്ട് എബൌട്ട് ഇറ്റ്. ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എക്സ്പോസിങ് ഓവർ ദ ലൈൻ, എന്റെ അർത്ഥം അതാണ്. ആൻഡ് റിബെല്ലിംഗ് എഗൻസ്റ്റ് ഗോഡ്, ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ ദ ലൈൻ ആൻഡ് റിബെല്ലിംഗ് എഗൻസ്റ്റ് ഗോഡ്. ഡേവിഡ് ന്യൂ ദാറ്റ് ടെൻ കമാൻഡ്മെന്റ് and that adultery, murder and deceit were forbidden. Sin means to miss the mark. ഒരു 50 കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള അഭികേന്ദ്ര ബിന്ദുവിൽ കൊള്ളാതെ മാറിപ്പോകുന്നതിനാണ് സിന്നെന്ന് പറയുന്നത്, മിസ് ദ മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ലീവ് അപ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഗോഡ് ഹാസ് സെറ്റ്. ഇനിക്വിറ്റി മീൻസ് എ ട്വിസ്റ്റഡ് and describes what happens to the inner character of the sinner. Iniquity means a twisted aayittulla or character aanu ee sinner kondaavunne. Guile means a deception. Deception nu parayunna kaniyal ariyalo inde artham. David tried to cover his sins and pretend that nothing had happened. Nammude ella avasaram idu thanneya, paavam cheythu kaniyu kaniya aarum kandittilla, adukondu oru kolpovilla, ഇങ്ങനെ കൊണ്ട് നടക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മളെ കാണുന്നത്, പക്ഷെ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെ ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ എന്നെ കാണുന്ന പോലെ എനിക്ക് എന്നെ തന്നെ കാണുവാനായിട്ട് ഒരു അവസരം തരണേ അല്ലെങ്കിൽ തരണം പ്രാർത്ഥിക്കുന്നത്. ഒരു ചൈനീസ് ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒരു ചെറിയ സെന്റൻസ് ആണ് പറയുന്നത്, ലോർഡ് റിവൈവ് ദൈ ചർച്ച് ബിഗിനിങ് വിത്ത് മീ. Revive thy church beginning with me. എന്നോട് കൂടി തന്നെ നിന്റെ സഭയെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമേ എന്നെ നീ നന്നാക്കണമേ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ലോർഡ് ചാസ്റ്റൻഡ് ഹിം ആൻഡ് ഹി കൺഫസ്ഡ് ആൻഡ് ഹാഡ് സിൻഡ്. ഫോർഗീവ് മീൻസ് ടു റിമൂവ് എ ബർഡൻ. ഫോർഗീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിമൂവ് എ ബർഡൻ. ആൻഡ് ഇറ്റ്സ് പിക്ചേർഡ് ബൈ ദ സ്കേപ്ഗോട്ട് in the day of atonement, services by symbolically in the God carried his sins to the people. വലിയ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് അറിയാമല്ലോ. വലിയ വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ചയിലെ പ്രഭാതത്തിലെ പിന്നെ നീതിമാന്മാരുടെ കൂടാരം പറഞ്ഞ എല്ലാ രീതിക്കും പ്രഭാത നമസ്കാരം കഴിഞ്ഞ് അവിടെ ഒരു വായന ലേവ്യ പുസ്തകം 16:16 നിങ്ങൾ വായിച്ചു കേട്ട് കാണും. ഓർക്കുന്നുണ്ടോ? എല്ലാം ഓർക്കുന്നില്ല. ദേവി ആ പുസ്തകം 16:16 രണ്ട് ആടുകളെ നിർത്തിയിട്ട് ഒരാടിന്റെ മുകളില് പിന്നെ മഹാപുരോഹിതൻ സകല പാപങ്ങളും വെച്ച് ആ ആടിനെ മരുഭൂമിയിലേക്ക് അയക്കുക, രണ്ടാമത്തെ ആടിനെ ക്ഷേത്രത്തിലെ ദേവാലയത്തിനകത്ത് കൊണ്ടുപോയിട്ട് ബലി കഴിക്കുക. പുരോഹിതന്റെ പാപവും അതിന്റെ കുടുംബത്തിന്റെ പാപവും ജനങ്ങളുടെ പാപങ്ങളും എല്ലാം കൊണ്ട് ഇവിടെ ബലി കഴിക്കപ്പെടുമ്പോൾ ഈ പുറത്തു പോയ ആട് മരുഭൂമിയിലേക്ക് വിട്ടിട്ട് തിരിച്ചു വരും ഒരാള്. ഈ വരുന്നയാള് വസ്ത്രം അലക്കി വിശുദ്ധമായതിനു ശേഷമേ ക്യാമ്പിനകത്ത് കയറാമുള്ളൂ, അല്ലെങ്കിൽ ഇത് ക്യാമ്പിന് വെളിയിലാണ്. യെരുശലേം എന്ന് പറഞ്ഞ പട്ടണത്തിന് വെളിയിലാണ് ഗൊൽഗൊഥാ നാട്ടി കർത്താവിനെ ക്രൂശിച്ചത്. സകല ലോകത്തിന്റെയും പാപം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് അയക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് കർത്താവിനെ അവിടെ കാണുന്നത്. ഇവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എസ്കേപ്പ് കോട്ട് എന്ന് പറയുന്നത്, വേറൊരു മറൊരു ആടിനെ. ഒരു ആട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദൻ അന്നേരം മനസ്സിലാകും ഇതൊരു യാഗവസ്തുവാണ് എന്നുള്ളത്. യേശു ക്രിസ്തു ജനിച്ചത് തന്നെ ആട്ടിൻതൊഴുത്തിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറക്കപ്പെടാൻ കൊണ്ടുപോവുകയാണ് എന്ന് സൂക്ഷം. അതാണ് വിളിച്ചു പറഞ്ഞത്. അത് മനസ്സിലായി. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവിനെ പല വിധത്തിൽ പലരും പ്രലോഭിപ്പിച്ചു തന്റെ കുരിശിൽ നിന്നും ഇറങ്ങി വരാനായിട്ട്. കുരിശിൽ കിടന്ന കള്ളൻ പോലും വിളിച്ചു പറഞ്ഞു, ഇറങ്ങി വരിക, നീ ക്രിസ്തു എങ്കിൽ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. ടു സേവ് വാട്ട്? ഈ വാട്ട് വാണ്ട് ടു സേവ് ഇസ് ഹിസ് സോൾ ഓർ ഹിസ് ബോഡി? ഹി നീഡ്സ് വാട്ട് ടു ബി സേവ്ഡ് ഓൺലി ഹിസ് ബോഡി, നോട്ട് ഹിസ് സോൾ. മറ്റേ കള്ളൻ വിളിച്ചു പറഞ്ഞു, കർത്താവ് ഇനി രാജ്യത്തും വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന്. അവൻ ഹി സേവ്ഡ് ഹിസ് സോൾ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ആ സ്കേറ്റ് കോട്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഡേ ഓഫ് അറ്റോൺമെന്റ് ഞാൻ പറഞ്ഞല്ലോ, യോം കിപ്പൂറിന്റെ ദിവസം ആ അവസരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയാണ് ബലി കഴിക്കുന്നതിന് വേണ്ട. ഹി കാരിഡ് ഓൾ ദ സിൻസ് ഓഫ് ദ പീപ്പിൾ ഇൻ ടു ദ വിൽഡേർനെസ്. ലേവ്യപുസ്തകം 16:22-22 അതിനകത്ത് അസോസിയേൽ യാർഡ് എന്നൊക്കെ പറഞ്ഞു, അസോസിയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും ഒരു പിന്നെ ഇറ്റ് ഈസ് പിന്നെ ഒരു ഡെസേർട്ട് ഡേമൺ ആയിട്ടാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഡേവിഡ് ട്രൈ ടു കവർ ഇറ്റ് അപ്പ് ഹിസ് സിൻസ്, ബട്ട് ഹിസ് സ്കീംസ് ഡിഡ്ന്റ് വർക്ക്, ദേ നെവർ ഡു. ബട്ട് വെൻ ഗോഡ് കവേഴ്സ് ദ സിൻ, വി കൺഫസ് ടു ഹിം, ദേ ആർ ഹിഡൻ ഫ്രം ദ സൈറ്റ് ആൻഡ് നെവർ സീൻ അഗൈൻ. അതാണ് മനുഷ്യർ കവർ ചെയ്യുന്ന സിന്നും ദൈവം കവർ ചെയ്യുന്നുണ്ട്. ദൈവം സിൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ നോട്ട് ബി സീൻ അറ്റ് ഓൾ, വി ഗെറ്റ് എ പീസ്, ഇന്നർ പീസ്. നമ്മൾ കവർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വിൽ നെവർ ഹാവ് ദ പീസ്. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അത് ഒരുപാട് ബാക്കിങ്ങളൊക്കെ ദേവദത്തിലുണ്ട്. അതിനെ കുറിച്ചൊന്നും ഞാനിപ്പം പിന്നെ മുഴുവനും പറയുന്നില്ല. On the Day of Atonement, the blood on the sacrifice was sprinkled on the mercy seat by the high priest, and that covered the sin of the people had committed. Impute on the Chiyanyal, it is a bookkeeping term. That means to put on the account, to add to the record. Impute in the bookkeeping account and the term on it. Impute, I-M-P-U-T-E. പ്രോസിക്യൂട്ടിക്കൊക്കെ അറിയാം, അക്കൗണ്ടൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരെ അക്കൗണ്ട് അറിയാം. അതിനകത്ത് ടു പുട്ട് ഓൺ ദി അക്കൗണ്ട്, യേശു ക്രിസ്തുവിന്റെ അക്കൗണ്ടിലേക്ക് തയ്യാറാക്കിയാണ് സ്വഭാവങ്ങളെല്ലാം. അതാണ് ഇമ്പ്യൂട്ട് എന്ന് പറയുന്നത്. ടു ആഡ് ദ റെക്കോർഡ് വെൻ ദ കൺഫസ് ദ സിൻസ്, ഗോഡ് ക്യാൻസൽസ് ദ ഡെറ്റ് ആൻഡ് ഇറ്റ്സ് നോ ലോങ്ങർ ഓൺ ദ ബുക്ക്. നമ്മളെ ക്യാൻസൽ ചെയ്യുകയാണ്, അവിടെ ക്യാൻസൽ ചെയ്തു. ഇനി പിന്നെ നമുക്ക് നോ ലോങ്ങർ നമ്മൾ ബാങ്ക്രപ്റ്റി നമ്മൾ പോയി അപ്ലൈ ചെയ്യുന്ന എന്തിനാ, നമുക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പം ബാങ്ക്രപ്റ്റി കോർട്ട് ബാങ്ക്രപ്റ്റ് ചെയ്ത മാതിരി നമ്മളെ പാപങ്ങളെ ബാങ്ക്രപ്റ്റ് ചെയ്തിരിക്കുകയാണ് ദൈവം. നമുക്ക് യാതൊരു പാപങ്ങളും പിന്നീടില്ല. വി ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ജീസസ് പേയ്ഡ് ദ ഡെറ്റ് ഓൺ ദ ക്രോസ് ആൻഡ് ഹിസ് ബ്ലഡ് ക്ലീൻസ് ദ റെക്കോർഡ് ആൻഡ് ദ ഹാർട്ട് ഓഫ് ദ ഒഫൻഡർ. ദ ഫോർഗീവ്നെസ് ഓഫ് ദ ലോർഡ് ഈസ് സെർട്ടൻലി സംതിങ് ടു സിംഗ് അബൌട്ട്. അതാണ് ഫോർഗീവ്നെസ്. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി ആയുധങ്ങളെ പിന്നെ എപ്പോഴും അവസരമുള്ളപ്പം പറയാം, അധികം സമയം എടുക്കുന്നില്ല. പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാലും ഒരു കാര്യം, സിൻ വിൽ ബി ഫോർഗീവ്നെസ്, ഇറ്റ് വിൽ ബി ഫോർഗീവൺ, ബട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ദ സിൻ വിൽ ഫോളോ ഫോർ യുവർ ലൈഫ്. അതൊന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കും പാപം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് ദാറ്റ് വിൽ ഫോളോ യുവർ ലൈഫ്. ഉദാഹരണം, ദാവീദ് പാപം ചെയ്തു, പാപം പുറത്തു കൊടുത്തു, ദ കോൺസിക്വൻസസ് അതിൽ ഉണ്ടായിരുന്നു. അവന്റെ കുടുംബത്തിലെ അന്തചിത്രം നോക്കണം, ഇൻസൾട്ട്സ് ആൻഡ് വാർ ആൻഡ് ഡിസൊബീഡിയൻസ് എന്തെല്ലാം കാര്യങ്ങളാണ്. അബ്സാലോം അവനെതിരായിട്ട് വാറുണ്ടായി, സമാധാനമില്ലാതെ ഓടി നടന്നു. അവന് മരിച്ചത് ഒരു സമാധാനമില്ലാതെയാണ് മരിച്ചത്. പക്ഷെ ദൈവം ഫോർഗീവൻ കൊടുത്തു. അവിടെയാണത് ദ കോൺസിക്വൻസസ് വിൽ ഫോളോ. യാക്കോബിന് പറ്റിയത് തന്നെയല്ലേ, യാക്കോബിന്റെ സിൻസ് അവന്റെ അവസാനം വരെയും ഫോളോ ചെയ്തു. ഫോർഗീവ്നെസ് ഈസ് ദയർ, സി യു ആർ എവരിബഡി, യു വിൽ ഗെറ്റ് ദ ഫോർഗീവ്നെസ്, ഗോഡ് വിൽ ഫോർഗീവ്, ബട്ട് ദ കോൺസിക്വൻസ് ഇൻ ദിസ് ലൈഫ് വി ഹാവ് ടു ഫോളോ. നമ്മൾ ചെയ്ത പാപങ്ങൾ എന്താണ് അതിൻ്റെ, അതുകൊണ്ടാണ് നാം ചെയ്തിരിക്കുന്നത് നാൽമയോ തിന്മയോ അതനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിലായിട്ട് നിൽക്കേണ്ടതാണ് എന്നുള്ളത്. അതിന് ദ കോൺസിക്വൻസ് വിൽ ഫോളോ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൂടുതൽ പാപം ചെയ്യാതിരിക്കുന്നതിനും ചെയ്ത പാപങ്ങളേറ്റു പറഞ്ഞ് ദാവീദിനെ പോലെ അന്നാ പിന്നെ പാപമോചനം പ്രാപിച്ചുകൊണ്ട് ഹൃദയത്തെ ദൈവവുമായിട്ട് യോജിപ്പിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ചിന്ത നിങ്ങളൊക്കെ വയ്ക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ബഹുമാനപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, ഈസ്റ്റർ ആരംഭിച്ച് അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന നിമിഷങ്ങളിൽ അതിനെക്കുറിച്ച് ശ്രദ്ധേയമായ ഒരു ആമുഖവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതും നമ്മൾ പ്രാർത്ഥനയിലൂടെ ഉൾക്കൊണ്ടതുമായ ചില ചിന്തകളെ 32 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഭംഗിയായിട്ടും വിശദമായിട്ടും നമ്മെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛൻ നന്നായി ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് There are 3 mysteries in the life of Jesus Christ. അതിൽ ഒന്നാമത്തത് the joyful mystery, that is the incarnation. മനുഷ്യാവതാരം മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഉത്തരം ലഭിക്കുന്നതല്ല, അതിൽ രഹസ്യമാണ്. 2, the sorrowful mystery, ദുഃഖത്തിന്റെ അല്ലെങ്കിൽ സങ്കട പങ്കുവെക്കുന്ന ഒരു രഹസ്യം. ക്രൂശിൽ പറയപ്പെടുക, രാജ്യവും മഹത്വവും എല്ലാം തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അതിനെയൊക്കെ നഷ്ടപ്പെടുത്തി ക്രൂശിൽ യാഗമാകാൻ വിട്ടുകൊടുക്കുന്ന ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു രഹസ്യം. And the third one is the glorious mystery, മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവ്. ഈ കർത്താവിന്റെ ഉത്ഥാനമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ആണിക്കല്ല് അടിസ്ഥാനവും. ഇന്ന് വിശദീകരിച്ച ഈ വേദഭാഗത്തെ കുറിച്ച് അച്ഛൻ ആമുഖം പറഞ്ഞപ്പോൾ പെനിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട 7 സങ്കീർത്തനങ്ങൾ ഉണ്ടെന്നും അതിൽ 2 32 സങ്കീർത്തനം എന്ന വാക്ക് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് ആവർത്തിച്ചിരിക്കുന്ന ചില സങ്കീർത്തനങ്ങളുണ്ട്. ആ ഗണത്തിലും ഈ സങ്കീർത്തനത്തെ നമുക്ക് ഉൾപ്പെടുത്താം. അതിന്റെ ആദ്യ ഭാഗത്ത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യന് കിട്ടുന്ന അവസരം അത് ഭാഗ്യാവസ്ഥയാണെന്നും അതൊരു അനുഗ്രഹാവസ്ഥയാണെന്നും സങ്കീർത്തനക്കാരൻ നമ്മെ ബോധിപ്പിക്കുന്ന നിമിഷങ്ങളിൽ ഈ 32 സങ്കീർത്തനവും അതിന്റെ ഉദാഹരണമാണ്. ഏറെ ശ്രദ്ധേയമായ അച്ഛന്റെ ഇന്നത്തെ ചിന്ത, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ അനുഗ്രഹീതമായ ഒരു സ്വഭാവം അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തി. ഒന്ന്, the covering sheet of sin. നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ചും മറ്റുള്ളവരറിയാതിരിക്കാനും അത് കുഴപ്പമില്ലെന്നും ചിന്തിക്കുന്ന ഒരാവരണം, അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരാവരണമാണ്. 2, a covering sheet created by God or creating by God. ഇത് രണ്ടും വ്യത്യസ്തമാണ്. നമ്മൾ പാപം ചെയ്യുമെന്നുള്ളത് സത്യാവസ്ഥയാണ്. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ക്രിസ്തുവിൽ നിന്ന് വ്യത്യസ്തനാകുന്ന ഒറ്റ കാരണത്തിലാണ്. പാപം ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും യേശു ക്രിസ്തു മനുഷ്യനേക്കാൾ വ്യത്യസ്തമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും മനുഷ്യനും ക്രിസ്തുവും തമ്മിൽ സൗമ്യഭാവം അല്ലെങ്കിൽ ഒരു ഏകീകൃത ഭാവം ഉണ്ടെങ്കിൽ പാപം എന്ന അവസ്ഥയിൽ കർത്താവ് നമ്മളെ അത് മറികടക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവപുത്രൻ എന്നുള്ളൊരു വാക്കിൽ ഇന്നും ആ വിശ്വാസത്തിൽ നമ്മൾ കർത്താവിനെ കാണുന്നത്. എന്നാൽ കർത്താവ് നമ്മുടെ പാപത്തെ കവറിങ് അല്ലെങ്കിൽ ഒരു ആവരണം കൊണ്ട് മൂടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ആ കാരണം കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചതും ശരീരം കൊണ്ട് കുമ്പിട്ടതും മനസ്സുകൊണ്ട് നമിച്ചതും ശ്രീപാട് ചുവട്ടിൽ നമ്മളെ തന്നെ സമർപ്പിച്ചതും. ഇതിന്റെ വെളിച്ചത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷയുടെ അല്ലെങ്കിൽ ഉത്ഥാനത്തിന്റെ സന്തോഷത്തിലൂടെ മനസ്സിന് ആശ്വാസം കണ്ടെത്തുവാനിടയായത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, നമ്മൾ കുംഭസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഓ രക്ഷപ്പെട്ടു, അച്ഛൻ കണ്ടില്ല, അച്ഛന് വേണ്ടി കുംഭസാരിച്ചവരുണ്ട്, സഭ പറഞ്ഞത് കൊണ്ട് മാത്രം കുംഭസാരിച്ചവരുണ്ട്. ചില ദിവസങ്ങൾ പ്രത്യേകിച്ച് പെസഹായിക്കൊന്ന് പോയില്ലെങ്കിൽ പാപമാണെന്ന് ചിന്തിച്ചവരുണ്ട്. ദുഃഖവെള്ളിയാഴ്ച പള്ളി മുറ്റത്തെങ്കിലും ഒന്ന് ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിച്ചവരുണ്ട്. പക്ഷേ അതൊന്നുമല്ല സഭ പഠിപ്പിച്ചത്. ഈ 50 ദിവസത്തെ അനുഷ്ഠാനങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ ചെയ്തു പോയ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കുരിശിന്റെ അച്ഛൻ പറഞ്ഞു മുൾക്കിരീടത്തിന്റെ പ്രത്യേകത, കൈകളിൽ ആണിയടിച്ചതിന്റെ പ്രത്യേകത, കാലുകളിൽ ആണിയടിച്ചതിന്റെ പ്രത്യേകത, ആ അവയവങ്ങളിലൂടെ നമ്മളെ തന്നെ പാപത്തിന്റെ മുനകളെ ആണിയടിച്ച് ബന്ധിച്ച് കർത്താവിനോടൊപ്പം മരിച്ച് കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്നാണ് ഈ വലിയ നോമ്പിന്റെ പ്രസക്തി. അതുകൊണ്ട് ഞാൻ ആദ്യം അച്ഛന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചു, ഈസ്റ്ററിന്റെ സന്തോഷം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും നമ്മളെ കുമ്പസാരിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം അച്ഛൻ എടുക്കല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും അച്ഛനുദ്ദേശിച്ചതിന്റെ ഉദ്ദേശ ശുദ്ധി ആ പ്രസംഗത്തിന്റെ പ്രത്യേകമായ ഭാവത്തിൽ എത്തിയപ്പോൾ അത് എല്ലാവർക്കും വ്യക്തമായി. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവ് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന പാപങ്ങളെ നമ്മൾ തന്നെ മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് പകരം ക്രിസ്തുവിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ കൂടാശാപരമായ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു നിർത്തി നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ഭാവം കർത്താവിന്റെ ജീവിതത്തിനുണ്ട്. അതുകൊണ്ടാണ് കർത്താവിനെ നല്ല ഇടയൻ എന്നൊരു വാക്കിലൂടെ ഓർമ്മപ്പെടുത്തുന്നതിന് മുമ്പും തിരുമേനിമാരൊക്കെ പ്രസംഗിച്ചപ്പോൾ നല്ല ഇടയനായ ക്രിസ്തുവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞത് ഈ സമയത്ത് ഓർക്കാവുന്നതും കൂടിയാണ്. അപ്പൊ ആ ഇടയന്റെ സ്നേഹം തിരികെ തിരണമെങ്കിൽ വി ഹാവ് ടു സബ്മിറ്റ് ആൻഡ് സറണ്ടർ അവർസെൽഫ്. തീർത്തും അനുഗ്രഹപ്രദമായ ചിന്തയായിരുന്നു ഈശ്വരന്റെ സന്തോഷം ഇരട്ടിയാകാൻ പ്രിയപ്പെട്ട അച്ഛന്റെ പ്രസംഗം നമുക്ക് ഇടയാക്കി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത് കേട്ട എല്ലാവർക്കും നേതൃത്വം നൽകിയവർക്കും ദൈവം തമ്പുരാന്റെ കൃപ ഇതിലൂടെ ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് ഇപ്പോൾ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കയ്യിൽ പേരുകൾ പ്രത്യേകമായിട്ടൊന്നും ലഭ്യമല്ല എങ്കിലും രാജ്യസഭയിൽ ഈ പ്രസംഗ മധ്യത്തിൽ തന്നെ മറ്റൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉള്ളതും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നതുമായ എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ മധ്യയിൽ നിന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. എല്ലാ ഭവനത്തിനും എല്ലാ വ്യക്തിക്കും പ്രധാനമായിട്ടും അടിസ്ഥാനമായിട്ടും ആവശ്യം സമാധാനമാണ്. ഈ സമാധാനം ലോകരാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, സഭകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഇടവകകളിൽ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു, വ്യക്തിപരമായിട്ടും ചിലപ്പോൾ നമുക്കതിന്റെ കാരണങ്ങൾ ഉണ്ടായേക്കാം. ഇതിനെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വക്താവായ കർത്താവിന്റെ സമാധാനം നമുക്കൊക്കെ ലഭിക്കാൻ തക്കവണ്ണം മുട്ടിപ്പാടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും രോഗികളായിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവും കൃപയും ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കാൻ ഉള്ള ഒരു അനുഗ്രഹം പ്രാപിക്കാനും തക്കവണ്ണം കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ. നമ്മൾ വിശുദ്ധ കുർബാനക്രമത്തിൽ ശ്ലീബാ നമസ്കാരം ചൊല്ലുമ്പോൾ അതിന്റെ ഫോലോയിൽ ആദ്യം തുടങ്ങുന്നതാണ് കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന ആ നാല് വരി പാടി നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.
രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയില് മിസ്റ്റർ എ എസ് ജോർജ് എന്നുള്ള ഒരു വ്യക്തിയുടെ പേരോടെ ഇൻക്ലൂഡ്
ചെയ്യണം.
കരുണാസമ്പന്നനായ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനും അനുഗ്രഹീതമായ സന്ദേശത്തിനുമായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ഉത്ഥാനത്തിന്റെ സന്തോഷം ലോകമൊക്കെയും പരസ്പരം സംസാരിക്കുകയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ രക്ഷയുടെ അനുഭവം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ. കഴിഞ്ഞ 50 ദിവസങ്ങളിൽ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ഭാഗ്യാവസ്ഥയായി നൽകിയ ഒരു വലിയ നോമ്പ് കാലത്തെ പ്രതി അങ്ങേ സ്തുതിക്കുന്നു. ഭക്ഷണത്തിന്റെ വെടിയൽ എന്നത് മാത്രമല്ല, ആരാധനാലയത്തിൽ ഞങ്ങൾ കൂടുതൽ സമയം ആരാധന നടത്തിയെന്ന് മാത്രമല്ല, ഞങ്ങൾ കർത്താവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട് കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു എന്ന് അനുഗ്രഹീതമായി ചിന്തിക്കാനും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളുവാനും ഈ വർഷവും നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷ നടത്തപ്പെട്ട എല്ലാ ദേവാലയങ്ങളെയും അതിന് നേതൃത്വം നൽകിയ എല്ലാ അഭിഷിക്തന്മാരെയും പ്രത്യേകിച്ച് വിശ്വാസികൾ അനുഗ്രഹീതമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബമായി കടന്നു വന്ന് സംബന്ധിക്കാൻ ഇടയായവരെയും ഇടയാകാത്തവരെയും, പ്രത്യേകിച്ച് രോഗം മൂലം ഈ വർഷം ഈ നോമ്പുകാലത്തിൽ പങ്കെടുക്കാനോ ഉത്ഥാനത്തിന്റെ സന്തോഷം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ സാധിക്കാതെ പോയവരെ ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അവരുടെ മധ്യത്തിൽ കടന്നു ചെന്ന് അങ്ങയുടെ രക്ഷാകരമായ കരം നീട്ടി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി സമർപ്പിച്ചവരെയും മുൻപ് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട രോഗികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും കടാക്ഷം കൊണ്ടും പരിപാലിക്കണമേ. ദൈവ സാന്നിധ്യം അവരുടെ ഭവനങ്ങൾക്ക് ലഭിക്കാൻ, കർത്താവിനെ കണ്ടു എന്ന അനുഗ്രഹം അവർക്ക് സന്തോഷത്തോടെ ഓർക്കുവാൻ ശാരീരിക ബലം അവർക്ക് നൽകി മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മേഖലകളിലേക്ക് അവരെ കൊണ്ടുവരണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന് ഞങ്ങൾക്ക് വേണ്ടി വചന ശുശ്രൂഷ നിർവഹിച്ച അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കുകയും കൂടുതൽ സന്ദേശങ്ങൾ നൽകുവാൻ കർത്താവ് പ്രാപ്തനാക്കുകയും ചെയ്യണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ മനസ്സോടെ താല്പര്യത്തോടെ കടന്നു വന്ന എല്ലാ ഭവനങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട രാജ്യങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട ഭവനങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെ കർത്താവിന്റെ കൃപ മൂലം അനുഗ്രഹം മൂലം പുനഃസ്ഥാപിക്കപ്പെടുവാൻ രക്ഷകനായ കർത്താവെ അങ്ങയുടെ കരം നീട്ടി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചപ്പോൾ അവർക്കത് സന്തോഷമായി മാറിയതുപോലെ അങ്ങയുടെ ആണിപ്പാടുള്ള കരം ഞങ്ങൾക്ക് കണ്ട് സന്തോഷിപ്പാനുള്ള ഭാഗ്യവും കൃപയും കർത്താവിന്റെ കാരുണ്യം മൂലം ലഭിക്കണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾ ഈ ഹേവോറോ ദിവസത്തിൽ വെണ്ണയുള്ള വസ്ത്രത്തെക്കാൾ ഉപരി വെണ്ണയുള്ള മനസ്സിന്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ സജ്ജരാക്കണം. ചെറുതും വലുതുമായി ഈ പ്രാർത്ഥനാ സംഗമത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ, സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്യുന്നവർ, നേതൃത്വം നൽകുന്നവർ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടുകൂടിയും നാം എല്ലാ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
സൗത്ത് വെസ്റ്റ് മദ്രാസിനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇസുബോറോ പ്രാർത്ഥനാ സംഗമത്തിൽ ഇന്ന് പങ്കെടുത്ത എല്ലാ വിശ്വാസ സമൂഹങ്ങളെയും അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട രാജേഷ് സച്ചൻ, ബഹുമാനപ്പെട്ട വി സി വർഗീസ് സച്ചൻ, അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിനെ ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വൈദിക ശ്രേഷ്ഠർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാങ്കേതിക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന മനോജിനോടും അതോടൊപ്പം തന്നെ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രിയ സഹോദരങ്ങളോടും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അവരെ സമർപ്പിച്ചുകൊണ്ടും തുടർന്നും ഏറ്റവും ശ്രേഷ്ഠമായി കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സജ്ജരാക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനാ സംഗമം ഇവിടെ അവസാനിപ്പിക്കുന്നു. വരുന്ന ആഴ്ചയിൽ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ കാണാം എന്നുള്ള പ്രത്യാശയിൽ ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടി മാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.